إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنة محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ومن حيث خرجت فول وجهك شطر المسجد الحرام وانه للحق من ربك وما الله بغافل عما تعملون പ്രിയം ഉള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ മക്കയുടെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമാണ് കഴിഞ്ഞ രണ്ട് ഖുതുബകളിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. മക്കയിൽ താമസിക്കുന്നവരും അവിടെ ഹജ്ജിനും ഉംറക്കുമായി വന്നുപോകുന്നവരും പാലിക്കേണ്ട ആദാബുകളെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ഖുതുബകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മക്കയുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ടെങ്കിലും ഇന്നത്തെ ഒരു ഖുതുബ കൊണ്ടുകൂടി ആ വിഷയം അവസാനിപ്പിക്കണം. തൽക്കാലം ഇൻഷാ അല്ലാഹ് പിന്നീട് ബാക്കി പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഹാജിമാർ ഹജ്ജ് നിർവഹിച്ച് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത് ഓർമ്മപ്പെടുത്താനുള്ള ഒരു സന്ദർഭം എന്ന നിലക്കാണ് ഈ വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേട്ടിട്ടില്ലാത്ത ആളുകൾ മൊബൈലിലും മറ്റും അത് കേട്ട് മക്കയുടെ മഹത്വം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മക്കയുടെ പ്രധാനപ്പെട്ട, നമുക്കൊക്കെ അറിയുന്ന ഒരു മഹത്വം. മക്കയിലാണ് മുസ്ലിമീങ്ങളുടെ ഖിബില സ്ഥിതി ചെയ്യുന്നത്, അഥവാ കഅബ എന്ന് പറയുന്നത്. കോടാനുകോടി മുസ്ലിമീങ്ങൾ നിത്യവും അഞ്ചു നേരം തിരിഞ്ഞ് നമസ്കരിക്കുന്ന അവരുടെ ഖിബിലയാണ്. ഖിബില എന്ന വാക്കിനർത്ഥം നിസ്കാരത്തിൽ തിരിയുന്ന, അഭിമുഖീകരിക്കുന്ന ഭാഗം എന്നാണ്. നമുക്കറിയാം നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ഖിബിലക്കു നേരെ തിരിയുക എന്നത്. അല്ലാത്ത പക്ഷം അയാളുടെ നമസ്കാരം ശരിയാവുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഏതൊരു മുസ്ലിമിനും ഹൃദയബന്ധമുള്ള ഒരു കാര്യമാണ് തന്റെ ജീവിതകാലത്ത് നിസ്കാരം ആരംഭിച്ചത് മുതൽ മരിക്കോളം അയാൾക്ക് ഖിബിലയുമായി ഒരു ആത്മബന്ധമുണ്ട്, അവിടെ പോയില്ലെങ്കിൽ പോലും. എന്നാൽ ജീവിച്ചിരിക്കുന്നതോടെ അവസാനിക്കുന്നതല്ല, മരിച്ചാലും മയ്യത്തിനെ കടത്തുന്നത് വലതുഭാഗം ചെരിച്ചു കടത്തും, എന്നിട്ട് ഖിബിലക്ക് നേരെ മുഖമാക്കി വെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്നു വരെ മുസ്ലിമീങ്ങൾ തുടർന്നു വരുന്ന ഒരു രീതിയാണത്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ഖിബിലയാണ് കഅബ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വൻപാപങ്ങൾ എണ്ണിപ്പറയുന്നിടത്ത് ഹറമിൽ വെച്ച്, മസ്ജിദുൽ ബൈത്തുൽ ഹറാമിൽ വെച്ച് മതവിരോധമായിട്ടുള്ള കാര്യം പ്രവർത്തിക്കൽ എന്ന് പറഞ്ഞിടത്ത് വല്ലിൽഹാദ് ഫിൽ ഹറം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഖിബിലത്തിക്കും അഹ്യാ അംവാത്ത, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവർക്കുമുള്ള ഖിബിലയാണത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. മക്കാ വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിനകത്ത് പ്രവേശിക്കുകയും പിന്നീട് പുറത്തു വന്നുകൊണ്ട് കഅബക്ക് നേരെ തിരിഞ്ഞ് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹിൽ ഖിബില, ഹാദിഹിൽ ഖിബില, ഇതാണ് ഖിബില, ഇതാണ് ഖിബില എന്ന് പറയുകയുണ്ടായി. കാരണം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണം എന്നാണ് ഖുർആന്റെ വാചനം. ഞാനിപ്പോൾ ഓതി ആയത്താണ്, വമിൻ ഹൈസു ഖറജ്ത, നീ എവിടെ നിന്ന് പുറപ്പെട്ടിരുന്നാലും, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, നിന്റെ മുഖത്ത് നീ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിക്കുക. വഇന്നഹു ലൽഹഖ്ഖു മിർ റബ്ബിക്, അത് തീർച്ചയായും നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള സത്യസന്ദേശമാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധനല്ല. അപ്പൊ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അത് റസൂലുള്ള വ്യക്തമാക്കാണ്, മക്കയിലേക്ക് തിരിയണം അല്ലെങ്കിൽ മക്ക കഴിച്ചിട്ടുള്ള പള്ളിയിലേക്ക് തിരിയണം എന്നൊന്നുമല്ല, ശരിയായ ഉദ്ദേശം കഅബയിലേക്ക് തിരിയണം എന്നാണ്. അപ്പോൾ കഅബക്കടുത്ത് വെച്ച് മതാഫിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നേർക്കുനേരെ അതിനെ തിരിയൽ അയാൾക്ക് നിർബന്ധമാണ്. പക്ഷെ ദൂരസ്ഥലത്തുള്ള ആളുകളാകുമ്പോൾ മക്ക രാജ്യത്തേക്ക് തിരിയാനേ അവർക്ക് സാധിക്കുള്ളൂ. അപ്പൊ കഅബയാണ് അവിടെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണം എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഈ ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മുസ്ലിമീങ്ങൾ എല്ലാവരും കഅബയോട് കാണിക്കേണ്ട ആദരവിൽ പെട്ടതാണ് മലമൂത്ര വിസർജന സമയത്ത് കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ തന്നെ ഹദീസിലുണ്ട്, ഇദാ റായിതുമുൽ ഇദാ അതൈതുമുൽ ഗായിത ഫലാ തസ്തഖ്ബിലുൽ ഖിബ്ലത വലാ തസ്തദ്ബിറൂഹാ വലാകിൻ ശർരിഖു ഔ ഗർരിബു. നിങ്ങൾ മലമൂത്ര വിസർജന സ്ഥാനത്ത് ചെന്നാൽ നിങ്ങൾ കിബിലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക. അത് മദീനത്തുന്നാ പറയണം, ഇവിടുന്നല്ല. ഇവിടെ നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞാൽ മുന്നിട്ടോ പിന്നിട്ടോ ആകും. എന്നാൽ നമ്മുടെ കിബില പടിഞ്ഞാറ് ഭാഗത്താണ്, അവിടെ കിബില അങ്ങനെയല്ല, വടക്കു ഭാഗത്താണ്, വടക്കിടക്കായിട്ടാണ് വരിക. അപ്പൊ അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി തന്നെ പറഞ്ഞതായിട്ട് അബു അയ്യൂബ് അൽ അൻസാരി ഉദ്ധരിക്കുകയാണ്. മാത്രമല്ല അത് സൂക്ഷിച്ചാൽ നമുക്കുള്ള ഗുണം എന്താ? മല്ലം യസ്തഖ്ബിലുൽ ഖിബ്ലത്ത വലം യസ്തദ്ബിർഹ ഫിൽ ഗായിതി കുതിബ ലഹു ഹസന മുഹിയ അൻഹു സയ്യഅ. മലമൂത്ര വിസർജന സമയത്ത് അയാൾ ഖിബിലക്ക് മുന്നിടാതിരുന്നു അല്ലെങ്കിൽ ഖിബിലക്ക് പിന്നിടാതിരുന്നു, അങ്ങനെ സൂക്ഷിച്ചാൽ അയാളുടെ ഒരു പാപം മായ്ക്കപ്പെടുകയും ഒരു നന്മ അയാൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഹദീസിൽ തുറസ്തായ സ്ഥലം എന്നോ മറക്കകത്ത് എന്നോ വ്യത്യാസം പറഞ്ഞിട്ടില്ല. അപ്പോ റൂമാക്കി തിരിച്ച കക്കൂസാണെങ്കിലും മരുഭൂമി പോലുള്ള തുറസ്തായ സ്ഥലത്താണെങ്കിലും പാടില്ല എന്നാണ് ഹദീസിന്റെ പ്രത്യക്ഷമായ വ്യാഖ്യാനം. പക്ഷേ പല സഹാബിമാരും താബിഈങ്ങളുടെയും ഒക്കെ നിലപാട് അങ്ങനെ തന്നെയാണ്, മറയുണ്ടെങ്കിലും തിരിയാൻ പാടില്ല എന്നാണ്. ഇപ്പോ ഹനഫി മദ്ഹബ്, അതുപോലെ തന്നെ ഇമാം അഹമ്മദിൽ നിന്നുള്ള ഒരു റിവായത്ത്, ഇബ്നു ഹസം തന്റെ മുഹല്ലയിൽ പറഞ്ഞിട്ടുള്ളത്, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പ്രാമുഖ്യം കൽപ്പിച്ചിട്ടുള്ളത്, ഇതൊക്കെ അവരൊക്കെ പറഞ്ഞത് മറക്കകത്താണെങ്കിലും തിരിയാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. പല സഹാബികളുടെയും താബിഈകളുടെയും നിലപാട് അതാണ്. എന്നാൽ കെട്ടിടമുണ്ടെങ്കിൽ മറക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല, തുറസായ സ്ഥലത്താണെങ്കിലാണ് പാടില്ലാത്തത് എന്ന അഭിപ്രായമാണ് ഷാഫിഈ മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായവും അതാണ്. അങ്ങനെ വരാൻ കാര്യം എന്താന്ന് ചോദിച്ചാല്, ഇങ്ങനെ വ്യക്തമായി ഹദീസ് വരികയും ചില ഹദീസുകളിൽ തുറസായ സ്ഥലത്ത് മാത്രമേ അത് നിർബന്ധമുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിനു യാത്രയിൽ തന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു കിബിലന്റെ ഭാഗത്തേക്ക്, എന്നിട്ട് അതിന്റെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം മൂത്രമൊഴിക്കാനിരുന്നു. കൂടെയുള്ള മർവാൻ അൽഅസ്വർ ചോദിച്ചു, ഇത് വിരോധിക്കപ്പെട്ട കാര്യമല്ലേ? അലൈസാ ഖദ് നുഹി അൻ ഹാദാ. അദ്ദേഹം പറഞ്ഞു, അതെ, നിരോധിക്കപ്പെട്ട കാര്യമാണ്, പക്ഷേ ഇന്നമാ നുഹി അൻ ഹാദാ ഫിൽ ഫലാ, ഇത് തുറസായ സ്ഥലത്താണ് വിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അമ്മ ഇതാക്കാന ബൈനക്കോ ബൈനൽ ഖിബ്ലത്തി ശൈഉൻ യസ്തുറുക, എന്നാൽ നിനക്കും ഖിബ്ലക്കുമിടയിൽ മറയിടുന്ന വല്ലതും ഉണ്ടെങ്കിൽ ഫലാ ബഹ്സ, അതിൽ തെറ്റില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അങ്ങനെ ചില സഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് സംബന്ധമായ ചർച്ചകളെ ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നത്, ഹുആഅദനുൽ അഖ്വാൽ ലിഅമാലിഹി ജമീഇൽ അദില്ല, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ദലീലുകളെ മുഴുവനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം ഇതാണ്. പാടില്ല എന്ന് പറഞ്ഞത് തുറസായ സ്ഥലത്ത്, എന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് മറക്കകത്ത്. അങ്ങനെ എല്ലാ അദില്ലത്തുകളും ഉപയോഗിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്, പറ്റുമെങ്കിൽ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ആകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് സൂക്ഷ്മതക്കു നല്ലത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും തുറസായ സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഖിബിലയുടെ ഭാഗം ഏതാണെന്ന് നമുക്ക് അറിയുമെങ്കിൽ ആ ഭാഗത്തേക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതിരിക്കുക. ഈ ഹദീസ് ഉദ്ധരിച്ച് അബു അയ്യൂബ് അൻസാരി പറയുന്നു, ഞങ്ങൾ ഷാമിൽ പോയി, ഷാമിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള കക്കൂസുകളൊക്കെ ഖിബില കമ്യൂപമായിട്ടാണ്. അപ്പൊ ഞങ്ങൾ അവസാനത്തിൽ കയറിയിട്ട് അല്പം ചെരിഞ്ഞിരിക്കും, കാരണം എന്താ, നേരെയായി പോകണ്ട എന്ന് വിചാരിച്ചിട്ട്. ഈ ഹദീസിൽ പറഞ്ഞ അല്പം ചെരിഞ്ഞിട്ടുകയല്ല, കൃത്യമായിട്ട് ദിശ മാറണം എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ഖിബിലയോടുള്ള ഒരു ബഹുമാനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും ഖിബിലക്ക് നേരെയാകാതിരിക്കുക, അത് മൂത്രിക്കാനും കാഷ്ടിക്കാനും ഇരിക്കുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഖിബലയുടെ ഭാഗത്ത് തുപ്പുന്നത് പോലും ഖിബലയെ അനാദരിക്കലാണ്. മന്തഫഹ തുജാഹൽ ഖിബല ജാഅ യൗമൽ ഖിയാമത്തി തഫ്ലുഹു ബൈന ഐനൈഹി എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഖിബലയുടെ നേരെ തുപ്പിയാൽ ഖിയാമത്ത് നാളിൽ അയാൾ വരുമ്പോൾ അയാളുടെ രണ്ട് കണ്ണുകൾക്ക് മീതെ തുപ്പലിങ്ങൽ ഉണ്ടാവും. അയാൾ ആളുകൾക്കിടയിൽ അള്ളാഹു അപമാനിക്കുന്ന രീതി അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞുകൊണ്ട് കാർക്കിച്ച് തുപ്പുന്നത് പോലെ തുപ്പല്ല ഉദ്ദേശിച്ച്, നമ്മൾ വെറുപ്പ് പിടിച്ചാൽ തുപ്പിടില്ല, പൂന്നിട്ട് അല്ലേ, അതായത് അല്പം ഉമിനീര് തെറിപ്പിച്ചുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള തുപ്പ്. ആ തുപ്പും എല്ലാ തുപ്പിനും പെടും, അതുപോലും പെടുന്ന അർത്ഥം മനസ്സിലായില്ലേ. അപ്പൊ തുപ്പുമ്പോൾ ഖിബലക്ക് നേരെയാകുന്നത് നോക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പള്ളിയില് മുൻഭാഗത്ത് ഖിബലന്റെ ഭാഗത്ത് അപ്പുറത്തോ ജനുണ്ടാവും ഇപ്പുറത്തോ ജനുണ്ടാവും, എല്ലാവരും എണീറ്റ് വന്നിട്ട് നേരെ കാർക്കിച്ച് അങ്ങോട്ടാ തുപ്പുക. അല്ലെ, അറിഞ്ഞൂടെ ആളുകൾക്ക്. അപ്പൊ ഖിബലക്ക് നേരെ തുപ്പുന്നത് പാടില്ലാത്തതാണ്, അറിയാതെ നമ്മൾ തുപ്പുന്നത് പോലെയല്ല, അറിഞ്ഞുകൊണ്ട്. അപ്പൊ ആളുകൾക്ക് മുമ്പാകെ രണ്ട് കണ്ണുകൾക്കിടയിൽ തുപ്പല് വെച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയെ നമ്മൾ വെറുപ്പ് കാണിച്ചുകൊണ്ടല്ലേ, എന്തിനാ നേരം തുപ്പുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനോട് നമുക്കൊരു മതിപ്പില്ല എന്ന അർത്ഥം, പോടാവിടുന്ന് എന്ന് പറയില്ലേ. ആ രീതിയിലുള്ള ഒരു സ്വഭാവം അത് ഖിബലയോട് ആയാൽ അത് വളരെ മോശമാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തുപ്പാൻ പോലും പാടില്ലെങ്കിൽ പിന്നെ മൂത്രയ്ക്കുന്നും കാഴ്ചക്കുന്ന എത്ര ഗൗരവമുള്ളതാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, മറ്റൊരു സ്ഥലത്തിനും നൽകാത്ത ഒരു മഹത്വമാണ് യഥാർത്ഥത്തിൽ കഅബക്ക് നമ്മൾ നൽകുന്നത്. കാരണം തവാഫ് നടക്കുന്നത് അവിടെ മാത്രമാണ്, ഒരു മുസ്ലിമിന് വേറൊന്നിനും തവാഫ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇവിടെ ജാറത്തിന് തവാഫ് ചെയ്യുന്ന ആളുകളുണ്ട്. പേർവാടിയിലൊക്കെ പോയാൽ കാണാൻ കുറെ ജാറങ്ങളുണ്ട്, ഒരു കെട്ടിടുണ്ട്. ആ കെട്ടിടത്തിന് ചുറ്റും അവിടെ മാനസിക രോഗികളാണ് അധികം ഉണ്ടാവുക, അവരിങ്ങനെ തവാഫ് ചെയ്യലാണ്. മനസ്സിലായില്ലേ, സ്ഥിരമായിട്ട് തവാഫ് ചെയ്യാൻ നേർച്ചയാക്കുന്ന ആളുകളുണ്ട്. അപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പള്ളി, പള്ളിയെ തവാഫ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പ്രദക്ഷിണം വെക്കുക എന്നത്, ഇപ്പൊ അമ്പലങ്ങൾ പ്രദക്ഷിണം വെക്കാറുണ്ട് ആ മുസ്ലിങ്ങള് അല്ലെ, അതവരുടെ ഇബാദത്താണ്. പക്ഷെ ഇസ്ലാമിൽ തവാഫ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അതേതാ? അത് കഅബ മാത്രമാണ്. വേറെ എവിടെയും നമുക്ക് തവാഫ് ചെയ്യാൻ പാടില്ല. മഖാമാകട്ടെ, ജാറമാകട്ടെ, ഇനി എത്ര ബഹുമാനപ്പെട്ട പള്ളിയാകട്ടെ, വലിയത്തവഫു ബിൽ ബൈത്തുൽ അതീഖ്, അവർ ബൈത്തുൽ അതീഖിൽ എന്ന് പറഞ്ഞാൽ ആ പൗരാണിക ഗേഹത്തെ തവാഫ് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ശുദ്ധീകരിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. വാഹിദന ഇല ഇബ്രാഹിമോ ഇസ്മായില അന്തഹിറ ബൈത്തിയ ലിത്വായിഫീന വലാകിഫീന വറുക്കഇ സുജൂദ്, തവാഫ് ചെയ്യുന്നവർക്കും ഏത്തിക്കാഫിരിക്കുന്നവർക്കും റുക്കുഉം സുജൂദും ചെയ്യുന്നവർക്കു വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഈ ഭവനത്തെ ശുദ്ധീകരിച്ചു വെക്കുക എന്ന് അള്ളാഹു നിർദ്ദേശം നൽകിയതായിട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ഹജ്ജിനും ഉംറക്കും തവാഫ് റുക്കിനാണ്, പ്രധാന ഘടകമാണ്. തവാഫ് ഇല്ലെങ്കിൽ ഹജ്ജുമില്ല, ഉംറയില്ല. ഇനി അതല്ലാത്ത സമയത്ത് ഇപ്പൊ നമ്മൾ ഹജ്ജിനോ ഉംറക്കോ ഒക്കെ പോയി അവിടെ താമസിക്കുകയാണെങ്കിൽ എഹ്റാമില്ലാതെ സാധാരണ വസ്ത്രത്തിൽ തന്നെ തവാഫ് ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. മന്താഫ സബ അൻ ഫഹുവ കഅബത്തിൽ റഖബത്തിൻ, ആരെങ്കിലും ഏഴ് തവണ ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ ഏഴ് തവണ കഅബത്തെ ചുറ്റലാണ്. നമ്മുടെ നാട്ടിൽ വലം വെക്കുക എന്നാ പറയുക, പക്ഷെ ഇടം വെക്കലാ അവിടെ. വലം വെക്കുന്ന വലത് ഭാഗം കഅബന്റെ നേരെയാക്കിയിട്ടല്ല, ഇടത് ഭാഗം കഅബന്റെ നേരെയാക്കിയിട്ടാണ് തവാഫ് നടക്കാറുള്ളത്. ഹജറുൽ അസ്വദിൽ തുടങ്ങി ഹജറുൽ അസ്വദിൽ അവസാനിച്ചാൽ ഒരു ചുറ്റൽ. ഓരോ തവണയും ഹജറുൽ അസ്വദിന്റെ നേരെ വരുമ്പോ അള്ളാഹു അക്ബർ എന്നോ അല്ലെങ്കിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്നോ പറയുക. ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ആരെങ്കിലും കഅബയെ തവാഫ് ചെയ്താൽ അയാളുടെ ഓരോ കാലടിക്കും അള്ളാഹു ഒരു പുണ്യം രേഖപ്പെടുത്തുന്നതും ഒരു തിന്മയെ ആ കാലടിക്ക് പകരമായിട്ട് അള്ളാഹു അയാളിൽ നിന്ന് മാറ്റി കളയുന്നതുമാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നിൽക്കും, മക്കയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഹജ്ജിനും ഉംറക്കും വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണെങ്കിൽ, വലിയ തിരക്കുള്ള സമയത്ത് നമ്മൾ സാധാരണ മുസ്തഹബായ തവാഫ്, ഫർളായ തവാഫ് ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ വലിയ പുണ്യമുള്ള കാര്യമാണ് തവാഫ് ചെയ്യുക. എന്ത്, അവിടെ താമസിക്കുന്നവർക്ക് തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് വള്ളി നിസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു കാ മണിക്കൂർ ഉണ്ടെങ്കിൽ സാധാരണ നിലക്ക് തിരക്കില്ലാത്ത സമയത്ത് ഒരു തവാഫ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല ഹജ്ജ് കഴിഞ്ഞിട്ട് മക്ക വിടുന്നതിന് മുമ്പായിട്ട് അവസാനത്തെ കർമ്മം തവാഫുൽ വിദാ, വിട പറയൽ തവാഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ റിവായത്തുണ്ട്. ഉമിറന്നാസു അൻ യകൂന ആഖിറു അഹദിഹിം ബിൽ ബൈത്തി ഇല്ലാ അന്നു ഖുഫിഫ അനിൽ ഹാഇലി, ജനങ്ങളോട് അവരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ അങ്ങും ഇങ്ങും പോകുന്നതിന് മുമ്പ്, ഹറം പരിധി വിട്ടുപോകുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട കർമ്മം എന്താണ്? അവർ വീടിനോട് അവസാനത്തെ അവരുടെ ബന്ധം, അവസാനത്തെ ബന്ധം വീടിനോടായിരിക്കട്ടെ, കഅബയോടായിരിക്കട്ടെ അതാണ് തവാഫിൽ വിദാ വാജിബാണ് എന്ന് പറയുന്നതിനുള്ള തെളിവ്. ഹാജി തവാഫിൽ വിദാ ചെയ്യാതെ പോകുന്ന ഒരാടിനടുത്ത് പിരിയൊടുക്കേണ്ടി വരും. അതിൽ ഇളവുള്ളത് ആർത്തവകാരിയായ പെണ്ണിന് മാത്രമാണ്. ആർത്തവകാരിയായി പോയി, നാളെ വണ്ടി പുറപ്പെടുകയാണ്, അഞ്ചു ദിവസം ഇവിടെ കാത്തിക്കാൻ കഴിയില്ല, അപ്പൊ അവർക്ക് ഇളവുണ്ട്, അവർക്ക് ഫിദിയൊന്നും കൊടുക്കേണ്ടതില്ല. അല്ലാത്തവരൊക്കെ തവാഫുൽ വിദാ ചെയ്തിരിക്കണം എന്നതാണ്. തവാഫിന്റെ മഹത്വങ്ങളും തവാഫുമായി ബന്ധപ്പെട്ട് കഅബയുടെ ഓരോ ഭാഗങ്ങളും, ഹിജ്ർ ഇസ്മായിൽ, റുക്നുൽ യമാനി, മഖാം ഇബ്രാഹിം, ഇതൊക്കെ വേറെ തന്നെ വിശദീകരിക്കേണ്ടതാണ്. അതുപോലെ സംസം, അതൊന്നും ഇൻഷാല്ലാ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അതെല്ലാം ഒരു മുസ്ലിം അവിടെ പോകുമ്പോൾ അതിന്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സഹാബികളൊക്കെ മക്കയിൽ താമസിക്കുന്ന കാലത്ത് തവാഫ് വർദ്ധിപ്പിച്ചിരുന്നുവെന്ന് അവരെ ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. ഹജർ അസ്വദിന്റെ നേരെ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്. ഹജർ ചുംബിച്ചുകൊണ്ടോ, ചുംബിക്കാൻ കഴിയില്ലെങ്കിൽ കൈകൊണ്ട് തൊട്ട് ആ കൈ മുത്തിക്കൊണ്ടോ, അതിനും കഴിയില്ലെങ്കിൽ ദൂരെ നിന്ന് തിരിഞ്ഞു നിന്ന് വലത് കൈ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ, രണ്ടും റിവായത്തുണ്ട്, നബി പറഞ്ഞിപ്പിച്ചതായിട്ട് അള്ളാഹു അക്ബർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതായിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും അതിന്റെ നേരെ തിരിഞ്ഞു നിന്ന് ഹജർ അസ്വദിന്റെ നേരെ അള്ളാഹു അക്ബർ എന്ന് പറയണം. അപ്പോ ചുംബിക്കാൻ സാധിച്ചാൽ ചുംബിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ടിട്ട് ആ കൈ ചുംബിക്കുക, അല്ലെങ്കിൽ വടി പോലെ എന്തെങ്കിലും തൊട്ട് അത് തൊട്ട് അത് ചുംബിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് ഇഷാറ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അള്ളാഹു അക്ബർ പറയുക. അവിടെ പല ആളുകളും പലതും കാണിക്കുന്നത് കാണാം. ചില ആളുകൾ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ കഅബത്തെ ഉന്തി നീക്കുന്ന പോലെ, ചില ആളുകൾ ഇങ്ങനെ വാരി പിടിച്ചിട്ട് ഇങ്ങനെ വായിലാക്കുന്ന പോലെ, അതൊന്നും ഹദീസിലല്ല. വലത് കൈകൊണ്ട് തിരിഞ്ഞു നിന്ന് ശരീരം മുഴുവൻ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ കാണിക്കൽ മാത്രമാണ് ഉള്ളത്. ഹജർ അസ്വദിനെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട്. അത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് എന്ന് വ്യക്തമായി തന്നെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, അതിനെ തടവുന്നവർക്ക് വേണ്ടി ന്യായപ്രകാരം, സത്യപ്രകാരം അതിനെ തടവുന്നവർക്ക് വേണ്ടി നാളെ പരലോകത്ത് ആ കല്ല് സാക്ഷ്യം വഹിക്കും എന്നു തന്നെ ഹദീസിലുണ്ട്. ഇന്ന ലിഹാദൽ ഹജറിൽ ലിസാനം വശഫതൈനി, ഈ കല്ലിന് ഒരു നാവും രണ്ട് ചുണ്ടുകളും ഉണ്ടായിരിക്കും. യശ്ഹദു ലിമൻ ഇസ്തലമഹു യൗമൽ ഖിയാമത്തി ബിഹഖിൻ, നാളെ അതിനെ ന്യായപ്രകാരം ചുംബിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ തൊട്ടു തടവിയവർക്ക് വേണ്ടി അത് സാക്ഷി പറയുന്നതാണ് ഖിയാമത്തു നാളിൽ എന്ന്. അവിടെ ബിഹക്കിൻ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്തലമഹു ബിഹക്കിൻ, ന്യായപ്രകാരം അതിനെ തടവിയവർക്ക്, തൊട്ടവർക്ക് എന്ന് പറഞ്ഞാൽ അന്യായമായി അതിനെ തൊടുന്ന ആളുകളുണ്ട്. തിക്കി തിരക്കി മറ്റവൻ അങ്ങിട്ടിടിച്ച് ഇവൻ അങ്ങിട്ടിടിച്ച്, ഒരു പെണ്ണുണ്ട്, പെണ്ണിനോട് വലിച്ചിട്ട് തന്റെ ആരോഗ്യം കാണിച്ചിട്ടാണ് ചുമ്പിയിട്ട് പോരുക. അതായത് തന്റെ കുടുംബക്കാരെ കൊണ്ടിട്ട് ഞാനെങ്ങനെ കൊണ്ട് എന്റെ ഉമ്മാനിയും പകൽ ഇങ്ങനെ എടുക്കേണ്ടത് ഇങ്ങനെയാണ് മാറ്റിയിട്ട് ആണ് ചുംബിച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് പോകുന്നതെന്ന് അറിയും. എത്ര ആളെ ബുദ്ധിമുട്ടിച്ചും ദ്രോഹിച്ചിട്ടുമായിരിക്കും, അത് പാടില്ലാത്തതാണ്. ഉമർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, യാ ഉമർ ഇന്നക റജുലുൻ ഖവി, ഉമർ താങ്കൾ ശക്തനായ ഒരു വ്യക്തിയാണ്, വൈന്നക തൂദി ലൈഫ് ഫൈദാ വൈന്നക ലാ തൂദി ലൈഫ്, അതുകൊണ്ട് താങ്കൾ ഒരിക്കലും തന്നെ ദുർബലനായ ആളെ ദ്രോഹിക്കരുത്. വൈദാറായി തഹൽവത്തൻ ഫസ്തലിംഹു, അവിടെ ഒഴിവ് കണ്ടാൽ ആരെയും ദ്രോഹിക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അതിനെ തൊട്ട് തടവിക്കോ ചുംബിച്ചോ, വൈലാ ഫഖബിർ വംലി, അല്ലെങ്കിൽ തക്ബീർ ചൊല്ലി മുന്നോട്ട് പോയിക്കോ എന്നാണ്. അപ്പോ അത് തടവുന്നത് പുണ്യമല്ലേ, അതുകൊണ്ട് പാപം പൊറുക്കില്ലെന്നൊക്കെ ചോദിക്കും. ശരിയാണ്, ആ ഹജറിനെ തടവുന്നതിനെ പറ്റിയും തൊട്ടു മുമ്പുള്ള റുക്കുൽ യമാനി തടവുന്നതിനെ പറ്റിയും ഇന്നമസ്ഹാഹുമായ ഹസ്താനിൽ ഖതിഅ, ആ രണ്ടിനെയും തടവുന്നത് പാപങ്ങളെ മായ്ച്ചു കളയും എന്ന് ഹദീസിലുണ്ട്. പക്ഷെ അത് വേണ്ടിയിട്ട് വേറൊരാളെ ദ്രോഹിച്ചാൽ ഹറാമല്ലേ, ഹറാമ് ചെയ്തിട്ട് പിന്നെ ഒരു ഒരു കുറ്റം കിട്ടിയിട്ട് പിന്നെ വേറെ കുറ്റം വെയിറ്റ് കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇസ്തലമഹു ബിഹക്കിൻ എന്നതിനെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ന്യായപ്രകാരം ആരെയും ദ്രോഹിക്കാതെ ചെയ്യുന്ന അയാൾക്ക് മാത്രമാണ് നാളെ ആ കല്ല് സാക്ഷി പറയുകയുള്ളൂ. മാത്രമല്ല, ഹജർ മുത്തുമ്പോൾ ഉമർ റളിയല്ലാഹുവിനു പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇവിടെ പല ആളുകളും പറയും കല്ലിനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയും, എന്നിട്ട് നിങ്ങൾ മക്കത്ത് പോയിട്ട് കല്ലിനെ ആരാധിക്കല്ലേ എന്ന് ചോദിക്കും. കല്ലിനെ ആരാധിക്കുന്ന പ്രശ്നമേ അവിടെ ഇല്ല. ആ തരത്തിലുള്ള തഅലീം എന്ന് പറഞ്ഞാൽ ആദരവ് കല്ലിനോട് കാണിക്കുന്നേയില്ല. ഈ കല്ലിനെന്തെങ്കിലും പ്രത്യേക കഴിവുണ്ടെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി ഉമർ അള്ളാഹു പറഞ്ഞ വാക്ക് തന്നെ അതാണ്, ഇന്നി ആലമു അന്നക ഹജർ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലാ തംഫഉ വലാ തളു, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. വലൗലാ അന്നി റായിത്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അപ്പൊ റസൂൽ ചുംബിച്ചു, അതിനെ ഇത്തിബാ ചെയ്യൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കല്ലിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല. കല്ല് നമുക്ക് വേണ്ടി നാളെ പരലോകത്തെ തീയും സാക്ഷി പറഞ്ഞേക്കാം, അത് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ആ കല്ലിന് കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയല്ല നമ്മൾ. അതാണ് ഉമർ അള്ളാഹുവിന്റെ ആ വാക്കിന്റെ അർത്ഥം. നീ ഒരു കല്ലാണ്, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കല്ല്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിച്ചുകൊണ്ടാണ് തവാഫ് തുടങ്ങിയത്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആ ഇത്തിബാ ആണ്. ഞാനിവിടെ ലക്ഷ്യമാക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു കൂടി നിന്നവരോടായി പറഞ്ഞു ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഒരുപാട് കല്ലുകളെ ആരാധിച്ചവരാണ് ജാഹിലിയ കാലക്കാർ, പക്ഷേ ഹജറുൽ അസ്വദിനെ അവരാരും ആരാധിച്ചിട്ടില്ല. അതങ്ങനെ തന്നെ കിടക്കരുത് അവിടെ. അത് കഅബത്തിന്റെ അടുത്ത് വെച്ചപ്പോഴും ആരാധനാഭാവത്തോടു കൂടിയല്ല, മനസ്സിലായില്ലേ? അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരു ഇബാദത്തിന്റെ ഭാഗമായിട്ട് റസൂൽ ചെയ്തതിനെ അനുകരിക്കുന്നു എന്നല്ലാതെ ആ കല്ലിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ അമ്പലത്തിലും മറ്റുമൊക്കെ ഉള്ള കല്ലിനെ മുത്തുന്നവർ, ആ കല്ല് വെറും കല്ലല്ല, അതൊരു മഹാന്റെ പ്രതിഷ്ഠയായിരിക്കും. ആ മഹാനെ ഓർത്തുകൊണ്ട് ആ മഹാൻ കാണുന്നുണ്ട്, ആ മഹാൻ കേൾക്കുന്നുണ്ട്, ആ മഹാൻ അറിയുന്നുണ്ട്, ആ മഹാൻ അഭൗതികമായി എന്നെ സഹായിക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ആ കല്ലിനെ മുത്തുന്നത്. കല്ല് ഒരു സിമ്പിൾ മാത്രമാണ്, മനസ്സിൽ അദ്ദേഹമാണ്. മനസ്സിലായില്ലേ? കല്ല് വെറും പ്രതിഷ്ഠയല്ല. അല്ലേ, ഇപ്പൊ ചില ആളുകൾ അമ്പലം വൃത്തിയാക്കി കൊടുക്കാൻ പോയാൽ അതിപ്പോ എന്താ കല്ലല്ലേ, വെറും കല്ലാതെ കല്ലല്ലല്ലോ, അതൊരു പ്രതിഷ്ഠയാണ്. ആ കല്ല് പ്രതിഷ്ഠയ്ക്ക് വലിയ ചടങ്ങുകളുണ്ട്, അതിനെ പ്രതിഷ്ഠിക്കുമ്പോ അതിനെ കുളിപ്പിക്കലും തോയലൊക്കെ അതിന്റെ ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മളെ കൗമിന് അറിഞ്ഞൂടെ, എന്ത് പറ്റിപ്പോയിന്ന് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും ശരി, അപ്പൊ കല്ല് സാധാരണ കല്ലല്ല, അത് പ്രതിഷ്ഠ എന്ന് പറയുന്ന അതിന്റെ പിന്നിൽ കുറെ വിശ്വാസങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു വിശ്വാസത്തോടു കൂടി ആരും ആചരണ ചുംബിക്കുന്നില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണെന്നും ആളുകൾ തടവി തടവിയാണ് നല്ല വെളുത്ത ആ കല്ല് കറുത്തു പോയതെന്നും ഒക്കെ ഹദീസിലുണ്ട്. അതുകൊണ്ടൊന്നും അതിന് അഭൗതിക ശക്തിയുണ്ടെന്ന് വരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി തിക്കിത്തിരക്കിക്കൊണ്ടാണ് പലപ്പോഴും ഈ ചുംബിക്കാൻ വേണ്ടി വരാറുള്ളത്. അത് വലിയ തെറ്റായ കാര്യമാണ്. പുരുഷനും സ്ത്രീയും തമ്മിൽ അകന്നു നിൽക്കുന്ന സ്ഥലമല്ലേ, തെറ്റ് ചെയ്യുന്നത് കൂടുതൽ കുറ്റകരമായ സ്ഥലമാണ് ഹറം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കഅബത്തിനടുത്ത് വെച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള സ്ത്രീകളെയൊക്കെ നമ്മൾ അത് സംരക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ അധിക പെണ്ണുകളും മഹറമില്ലാതെ പോവുക അല്ലേ. ഒരു ഹജ്ജ് ഗ്രൂപ്പ് എടുത്തു നോക്കിയാല് 20 ആണുങ്ങളും 80 പെണ്ണുങ്ങളും ആയിരിക്കും. നുണയും പറഞ്ഞ് എഴുതിയിട്ട് കൊണ്ടുപോകുക ട്രാവൽസിന്, ഒരു പ്രശ്നമല്ല, പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയല്ലാത്ത. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഈ പെണ്ണുങ്ങളെ കൂട്ടി ട്രാവൽസുകാരനോ അല്ലെ ഒപ്പുള്ള മൗലവിയോ ഒക്കെ കൊണ്ടുപോകുക, എന്നിട്ട് ഇങ്ങനെ ആ കൂടുള്ള ആജിമാരെയും കൊണ്ടുപോകും, എന്നിട്ട് ഇങ്ങനെ കരവലയത്തിലാക്കിയിട്ട് അന്യ പെണ്ണുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പോവുക. അത് പിന്നെ ആളങ്ങ് വരുമ്പോ ഇവർ ഇങ്ങോട്ട് പൊത്തും, ഇവർക്ക് പൊത്താൻ പറ്റും ഈ പെണ്ണുങ്ങളെ. എന്താ ഇത്, ഇതൊക്കെ ഹറാമല്ലേ, ഹറമെന്നായി ചെയ്യണത്, അതൊന്നും ശരിയല്ല. അങ്ങക്കാർക്കാ മുത്തണ്ടത്, നമ്മൾ പോകേണ്ടത് 4 ആള് 2 മണിക്കണീറ്റ് വന്നോ, എന്നിട്ട് ആ താത്തി ഈ താത്തിയൊക്കെ വരിക, എന്നിട്ട് ഇബല് കൂട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ തിരക്കണ്ടാവുമ്പോ ഞങ്ങ് പിടിച്ച് ഓളങ്ങ് വലിച്ച് ഓ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചോ എന്നിട്ടോ എന്ന് മറ്റുള്ള വക. ഇതിനെ അതൊക്കെ കൊണ്ടുപോകണം, ഇതിനെ ആണ് കൂടെ വേണമെന്ന് പറയണത്, അല്ലാത്തിന് പോകാൻ പാടില്ല. അപ്പൊ ഒരു മുത്ത എന്ന സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആറാമ് ചെയ്തിട്ടാ പോണത്, മനസ്സിലായില്ലേ? ഓ പിന്നെ ആ പിടിച്ചത് ഞാൻ മറക്കൂല, നിങ്ങൾ നമ്പർ ഇങ്ങ് തരിയർന്ന്, പിന്നെ അതിന്റെ ശേഷം പിന്നെ ബന്ധുവായി, അങ്ങനെ എത്രയോ സംഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. മൂല്യര് പോയതും ഒക്കെ അപ്പൊക്കെ പത്രങ്ങളൊക്കെ വരുന്ന വൃത്തികെട്ട വാർത്തകള്. ഏതായാലും ഞാൻ അതിൽക്കൊന്ന് കിടക്കല്ല. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ മതാഫിൽ നിസ്കരിക്കുന്ന ചില ജാഹിലിയങ്ങൾ, ഇമാം സലാം വീട്ടിന് മുമ്പ് അസ്സലാമു ഒറ്റ ചാട്ട ഹജറിന്റെ അടുക്ക് നിസ്കാരം മുടിച്ചിട്ട് ഇമാമിനെ മുൻകടക്കാൻ പാടുണ്ടോ? അവന്റെ നിസ്കാരം തന്നെ പോയില്ലേ? നിസ്കാരത്തിന്റെ നിയമമാണ് ഇമാമിനെ മുൻകടക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഇമാം സലാം വീട്ടിൽ നിന്ന് സലാം വീട്ടാൻ പാടുണ്ടോ? അപ്പൊ ജാഹിലിയങ്ങളായ ആളുകൾ എന്തെല്ലോ കാട്ടിക്കൂട്ടും അവിടെ. അതൊക്കെ ശരിയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തു പോകരുത്. അറിവോടുകൂടിയും പഠിച്ചുമായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഏതായിരുന്നാലും മക്കയുടെ മഹത്വങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ എടുത്തി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാ മറ്റൊരിക്കൽ നമുക്ക് ബാക്കി പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും ആ പുണ്യഭൂമിയിൽ ഇടക്കിടെ പോകുവാനും ഈ മഹത്വം മനസ്സിലാക്കി അവിടെ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത് തിരിച്ചു വരാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الواحد القهار والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹജ്ജ് മാസം അവസാനിക്കുകയായി. അടുത്തയാഴ്ചയോടുകൂടി നമ്മൾ പവിത്രമായ മുഹറം മാസത്തിൽ പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. ഒരു കൊല്ലം കഴിയുമ്പോൾ നാം ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാ മുഹറം വന്നതിനു ശേഷം സംസാരിക്കാവുന്നതാണ്. പക്ഷേ മുഹറം 1 മുതൽ 10 വരെ മുസ്ലിം സമുദായത്തിൽ പല കാര്യങ്ങൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞതുപോലെ നെഹസാക്കി വെച്ചിട്ടുള്ള ഒരു അന്ധവിശ്വാസം ഇന്നും നമ്മുടെ ആളുകളിൽ നിലനിൽക്കുന്നുണ്ട്. വരാ ഒക്കെ പണി കഴിഞ്ഞു, പക്ഷേ മുഹറം 1 മുതൽ 10 വരെ ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പുരയെ കൂടേണ്ട, ഇനി അടുത്ത വരവിന് കൂടേണ്ടോ ഗൾഫിലേക്ക് പോവുക. എന്താഗ്രഹം ഉണ്ടാവുന്ന ഒരു ദിവസങ്ങളിൽ താമസിക്കാൻ. പക്ഷെ അമ്മോശം പറഞ്ഞു പറ്റൂല, ഉയ്യാപ്പിള പറഞ്ഞു പറ്റൂല, അളിയൻ പറഞ്ഞു പറ്റൂല, ഉസ്താദ് പറഞ്ഞു പറ്റൂല, എല്ലാവരും കൂടി ബ്ലോക്കാക്കി. അങ്ങനെ മനല്ലാ മനസ്സോടെ ഗൃഹപ്രവേശം ഒഴിവാക്കിയോ, നാട്ടിൽ നിന്ന് പോവാണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, കല്യാണം പാടില്ല, കല്യാണ നിശ്ചയം പാടില്ല, അല്ലേ, കച്ചവടം തുടങ്ങാൻ ഒക്കെ റെഡിയായി പക്ഷെ കച്ചവടം തുടങ്ങാൻ പാടില്ല, ഒരക്ക് പണി തുടങ്ങണം എന്നുണ്ട്, കുറ്റി അടിക്കണം എന്നുണ്ട് പക്ഷെ കുറ്റി അടിക്കാൻ പാടില്ല, ഇങ്ങനെ എല്ലാ കാര്യം പാടില്ല പാടില്ല പാടില്ല. 10 ദിവസം നഹസ്, അന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ പിന്നെ ആ കാലം പോക്കാ കൊല്ലം പോക്കായിരിക്കും, അന്നെന്തെങ്കിലും കിട്ടിയാൽ ആ കൊല്ലം കിട്ടിക്കൊടു, എന്നിങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. യഥാർത്ഥത്തിൽ മുഹറം മാസം പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം തുടർച്ചയായ 3 മാസങ്ങളും അൽ അഷ്ഹുറുൽ ഹുറും പവിത്ര മാസങ്ങളിൽപ്പെട്ടതാണ്. പവിത്ര മാസങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ പുണ്യം പ്രതീക്ഷിക്കാമെന്നും ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ദോഷകരമായിരിക്കുമെന്നുമാണ് ഉലമാക്കളൊക്കെ ആ പവിത്രതയെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ മുടക്കം വെക്കല്ല വേണ്ടത്, നല്ല നല്ല കാര്യങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ ദുൽഹജ്ജ് എന്ന് പറയുന്ന പവിത്ര മാസം അവസാനിക്കുമ്പോൾ മുഹറം എന്ന ഏറ്റവും പവിത്രമായ മറ്റൊരു മാസം നമ്മളിലേക്ക് വരികയാണ്. ആ 10 ദിവസത്തെ നഹസ് കൊണ്ട് നമ്മൾ അലങ്കോലപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിന്നെ അറബ് ലോകത്തൊക്കെ ജീവിക്കുന്ന ആളുകള് നമ്മളവിടെയൊക്കെ ഈ പുതുവത്സരാശംസ നേരുന്ന പോലെ അവരുണ്ട് കുല്ലാം വാന്തും ബിഖൈർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയക്കും അല്ലെ. നമ്മളവിടെ ഉണ്ടല്ലോ ഓരോ ഡിസംബർ കഴിയുമ്പോഴും December 31 മുമ്പായിട്ട് പുതുവത്സരാശംസകൾ അയക്കും. ഇതെല്ലാം തെറ്റായ രീതി, അതൊക്കെ പിൽക്കാലത്ത് ഓരോരുത്തർ തുടങ്ങി വെച്ച ആളുകളാണ്, കാര്യങ്ങളാണ്. അപ്പൊ കുല്ലാം വാന്തും ബിഹൈർ, കൊല്ലം മുഴുവനും നിങ്ങൾ ഹൈറിലായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുതുവത്സര ആശംസിക്കുന്നതിനെ പറ്റി ഉലമാക്കളോട് ചോദിച്ചിട്ടുണ്ട്. ഷേഖ് സാലിഹുൽ ഫൗസാനോട് ചോദിച്ചു, ഫഹൽ ഹാദിയിൽ കലിമത്ത് മശ്റുഅത്തും ഫി ഹാദിയിൽ അയ്യാം, ഈ ഇത്തരം ദിവസങ്ങളിൽ ഇങ്ങനെ ദുൽഹജ്ജ് അവസാനിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ആശംസ അയക്കുന്നത് ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ടതാണോ? അദ്ദേഹത്തിന്റെ ജവാബ് എന്താ അറിയോ? ലാ ലൈസത്ത് ബി മശ്റുഅത്തിൻ വലാ യജൂസ്, ഇത് മശ്റുആയ ശരഅയിൽ അംഗീകരിക്കപ്പെട്ട കാര്യവുമല്ല, ജായിസായ കാര്യവുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആശംസ അറിയിക്കുന്ന സമ്പ്രദായം ശരിയല്ല. നമ്മൾ ഓരോ കൊല്ലം കഴിയുമ്പോൾ, ഒരു കൊല്ലം നമ്മൾ പിന്നിടുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലം കുറയുകയാണ്. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പരലോകത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടി അടുക്കുകയാണ്. ഇക്കഴിഞ്ഞ ഒരു കൊല്ലം എന്റെ നന്മയുടെ തുലാസ് എത്ര കണ്ട് തൂങ്ങി, എന്റെ തിന്മയുടെ തുലാസ് എത്ര കണ്ട് താഴ്ന്നു, അതിൽ അതിനെപ്പറ്റിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത്. കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളും ഒക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, അഥവാ മരണത്തിലേക്ക് അടുക്കുകയാണ്. ഈ ഒരു ചിന്തയാണ് കലണ്ടർ മാറ്റിയിടുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ഇന്ന് പലർക്കും അറബി മാസം തന്നെ അറിഞ്ഞുകൂടാ, ഇടയ്ക്കിങ്ങനെ ഖുത്ബയിൽ മറ്റൊക്കെ ഓർമ്മപ്പെട്ട അത് ദുൽഹജ്ജ് ആണല്ലേ, നമ്മളിപ്പോഴും സെപ്റ്റംബറും ഓഗസ്റ്റിലും മാത്രം ഉണ്ടാവുക, കാരണം അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ മറന്നു പോകാൻ പാടില്ല, കാരണം അറബി മാസമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നൊക്കെ പത്രങ്ങളിൽ സ്വവർഗാനുരാഗികളുടെ പ്രകടനവും മറ്റുമൊക്കെയാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. സുപ്രീം കോടതി ആണും ആണും തമ്മിലുള്ള ലൈംഗിക വീഴ്ച, പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക വീഴ്ച, അത് ഭരണഘടനക്കെതിരല്ല, ഇതുവരെ വലിയ കുറ്റമായിട്ടും അത് ഭാഗികമായി റദ്ദാക്കി, കുട്ടികളെയും മൃഗങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നതിനെ കുഴപ്പമുള്ളൂ, പരസ്പര സമ്മതത്തോടുകൂടി മുതിർന്ന ആളുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ അത് ഒരിക്കലും തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനൊക്കെ പ്രകടനം നടത്താവുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത്തരം വൃത്തികെട്ട ഇതിനെ മാനസാ വെറുക്കുകയും നമ്മളൊരിക്കലും അത്തരത്തിലുള്ള സംസ്കാരം കടന്നു വരാതിരിക്കാൻ റബ്ബിനോട് ദുആ ചെയ്യുകയുമാണ്. ഇവിടെ ഇപ്പൊ എന്തെല്ലാം ഹലാലിന്റെ നമ്മളൊന്നും ഉപയോഗിക്കണില്ലല്ലോ, ഇവിടെ മദ്യം ഹലാലാണ്, പലിശ ഹലാലാണ്, പലതും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. യഥാർത്ഥത്തിൽ ഒരു സമുദായത്തെ തന്നെ നശിപ്പിച്ച സംഗതിയാണത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ എന്താ ഉണ്ടായിരുന്നത്? ഇന്നക്കും ലതഅതൂന റിജാല ശഹവത്തൻ മിൻ ദൂനി നിസാ, നിങ്ങൾ ലൈംഗിക ഇച്ഛയോടുകൂടി പുരുഷന്മാരെ സമീപിക്കുന്നു, പെണ്ണുങ്ങളെ നിങ്ങൾ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെപ്പറ്റി എതിർത്തപ്പോൾ അവർ അദ്ദേഹത്തെ അങ്ങേയറ്റം എതിർക്കുകയാണ് ചെയ്തത്. മാത്രമല്ല നാടിനെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ അള്ളാഹു അയച്ചു. സുന്ദരന്മാരായ പുരുഷന്മാർ വന്ന് കണ്ടപ്പോൾ ഇവർ ഓടി വന്നു, അവർ ഞങ്ങൾക്ക് വിട്ടുതരണം. അദ്ദേഹം വളരെ വിഷമിച്ചു പോയി. എന്റെ അതിഥികളുടെ കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് മലക്കുകളാണെന്ന്, എന്റെ അതിഥികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ അപമാനിക്കരുത്, എന്റെ പെൺമക്കളുണ്ട്, ഞാൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചു തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതല്ല ആവശ്യം, നിനക്ക് അറിഞ്ഞൂടെ ലൂത്തേ എന്നാ ചോദിച്ച്. മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, ഒന്നും പേടിക്കണം, അവർക്ക് ഞങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ, ഇത് മറിച്ചിടാൻ പോവാണ്. ആ നാടിനെ കീഴ്മേൽ മറിച്ചു. അതാണ് റെഡ് സി എന്ന് പറയുന്ന ചാവ് കടൽ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വലിയ ഒരു ശിക്ഷ ഇറക്കിയിട്ടുള്ള വലിയൊരു കുറ്റമാണ് യഥാർത്ഥത്തിൽ അത്. ഇൻഷാല്ലാ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വേറെ തന്നെ സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലെ വൃത്തികെട്ട സംസ്കാരങ്ങൾ വരുമ്പോ, ആളുകൾ പലരും അനുകൂലിക്കുമ്പോ, അതൊന്നും തെറ്റല്ല തെറ്റല്ല എന്നൊരു ചിന്താഗതി പിശാച് നമ്മളിൽ ഇട്ടുതരുന്നതിനെ സൂക്ഷിക്കണം. ഖുല്ലായസ്തവിൽ ഖബീസു വത്തയ്യിബ്, വലുവായതുമൊക്കെ കസ്റത്തുൽ ഖബീസ്, തിന്മയും നന്മയും ഒരിക്കലും സമമാവുകയില്ല. തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തിന്മ ഇങ്ങനെ അധികരിച്ചു വന്ന് അത് ആളുകളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വരുമ്പോ അതിനുള്ള എതിർപ്പ് പയ്യെ പയ്യെ കുറഞ്ഞു വരും. അതൊന്നും എതിർക്കേണ്ടയില്ല, അല്ലെങ്കിൽ അതൊന്നും എതിർത്തിട്ട് ഇനിയിപ്പോ കാര്യമല്ല. വലിയ തെറ്റാണത്, ഹറാമാണത്. ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കരിച്ചു കളയണമെന്നാ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഫാഇലിനെയും മഫൂലിനെയും, ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും അതിനെ സംബന്ധിച്ചു കൊടുക്കുന്നവനെയും കരിച്ചു കളയണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ചില സാബികൾ ബിൽഡിങ്ങിനെ മുകളിൽ താഴത്ത് കിടന്നു വരെ പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ കുറ്റമുള്ള വരിയാണ്. പക്ഷെ അയാളും തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ചില മന്ദന്മാർ ഉണ്ട്. അതിൻഷാല്ല നമ്മൾ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായിട്ട് പ്രത്യേകം വേശ്യാലയങ്ങൾ, മനസ്സിലായില്ലേ? ആണും 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 ബന്ധപ്പെടുന്ന, പെണ്ണും പെണ്ണും ബന്ധപ്പെടുന്നതാണ് എത്ര വൃത്തികെട്ട സംസ്കാരത്തിലേക്കാ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതെല്ലാം പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ലജ്ജയോടുകൂടിയല്ലാതെ നമുക്ക് വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംസ്കാരം, അതിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ സംഗതി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് കാലം ചെല്ലും തോറും പ്രയാസകരമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജനങ്ങൾക്കൊരു കാലം വരും, അന്ന് ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ തീക്കട്ട കയ്യിൽ പിടിച്ചവരെ പോലെയായിരിക്കും. ചുറ്റുഭാഗവും ദീനിനെതിരായ കാര്യങ്ങൾ, സമ്മർദ്ദങ്ങളായിരിക്കും. എല്ലാ ദീനുള്ളവരെന്നെ പറയാൻ തുടങ്ങും, അതൊക്കെ നീ വിട്ടാളാ, ദീനൊക്കെ വിട്ടാളാ എന്ന് പറയും. അത്തരം സന്ദർഭത്തിൽ ദീനിനെ മുറുകെ പിടിക്കുക. ഇസ്ലാമിന്റെ ഗുർബത്ത് എന്ന് പറയുന്നത്, ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ഗുർബത്ത് ഇസ്ലാമിനെ സഹായിക്കാൻ ആളുകൾ കുറവായിരുന്നു എന്നതാണ്. അവസാന കാലത്തുണ്ടാകുന്ന ഗുർബത്ത്, ഇസ്ലാമിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ അപരിചിത്വം എന്ന് പറയുന്നത്, ആളുകൾ കുറെ ഉണ്ടാവും, പക്ഷെ ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. ഇസ്ലാമല്ലാത്ത പലതും ഇസ്ലാമായി അവർ ആചരിക്കും. ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറഞ്ഞതിനെ അവർ പച്ചയായി ലംഘിക്കും. മനസ്സിലായില്ല? അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയാത്ത അവസ്ഥ വരും. ആ ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം, നമ്മൾ ദീനിനെ മുറുകെ പിടിക്കണം. ഇതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിന്റെ മഹത്തായ സന്ദേശങ്ങൾ അവസാന ശ്വാസം വരെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും വിജയികളായി തീരാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.